Good afternoon, Amirs. This is me, RJ Jubin Sharaham from S6 Electronics. അപ്പോൾ എന്താ നമ്മുടെ എമിയസ് റിതംസിൻ്റെ എപ്പിസോഡ് കുറച്ച് നാളുകൾക്ക് ശേഷമാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ നമ്മൾ സാധാരണ വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് ബ്രേക്കിനാണ് നമ്മുടെ എമിയസ് റിതംസ് എപ്പിസോഡ് എയർ ചെയ്യാറ്. പക്ഷേ കുറച്ച് തേഴ്സ്ഡേസ് ആയിട്ട് നമുക്കത് എയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ എക്സാം ഇതിൻ്റെ ഇടയിൽ വന്നു. നവംബർ 1 പോലും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല കേരളപ്പിറവി പോലും, കാരണം എക്സാം ഷെഡ്യൂൾ ചെയ്തത് അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എമിയസ് റിതംസ് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളിത് അതിലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകൾ ഇനി വരാൻ പോവാണ്. അപ്പോൾ ആ ഒരു ലാഗ് മാറ്റിയിട്ട് ഇന്നാണ് നമ്മുടെ എമിയസ് റിതംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കഴിഞ്ഞ തേഴ്സ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 15 ആയിരുന്നു. അന്ന് നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോഴും നമുക്ക് നമ്മുടെ എമിയസ് റിതംസ് അറിയാൻ പറ്റിയില്ല. യൂണിയൻ ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാത്ത് 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 കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഒരു സെലിബ്രേഷൻ കോളേജിൽ നടക്കാതെ പോയ ഒത്തിരി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നവംബർ 1 ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നവംബർ 1 പൊതുവെ നമ്മൾ എന്താ കോമ്പറ്റീഷൻസൊക്കെ വെക്കാറുണ്ടായിരുന്നു, അതൊക്കെ പോയി. നമ്മുടെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഗ്യാപ്പുകൾ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു യൂണിയൻ സെലിബ്രേഷൻ. അത് അതിമനോഹരമായി തന്നെ കോളേജിൽ നമ്മൾ ആഘോഷിച്ചു. ജോസഫ് അന്നംകുട്ടി ജോസ്, പിന്നെ എന്താ സൈമൺ ബ്രിട്ടോ, അങ്ങനെ മൂന്ന് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ജോസഫ് അന്നംകുട്ടി ജോസ് അല്ലെങ്കിൽ ആർജെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ രോമാഞ്ച തഞ്ചുകനായിരുന്നു. അപ്പം നമ്മൾ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മികച്ച ഒരു സ്പീച്ച് അല്ലേ, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടത് അതിലും മനോഹരമായിരുന്നു. എന്താ പുള്ളി പറഞ്ഞത് കുറേ സപ്ലികളുള്ള നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ കുറച്ച് പ്രചോദനമായ, അത് എബിലിറ്റി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്കില്ലുണ്ടെങ്കിൽ, വായിൽ നാക്കുണ്ടെങ്കിൽ എവിടെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചേക്കാം. പക്ഷെ അതിൻ്റെ കൂടെ ലക്കും കൂടി വേണമെന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞതിൽ വെച്ചിട്ട് ആ ഒരു ലക്ക് എം ജി യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദൈവമായി വന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അത് അങ്ങനെയൊന്നും വരുമെന്ന് ഉണ്ടാവില്ല. ഓരോരുത്തരുടെ തലവിധി അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. എനിവേ അടിപൊളി സ്പീച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമ്മളല്ലെങ്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി ഇത് കണ്ട് കണ്ട് ബിഗ് ഫാനാണ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ കാതോർത്തിരുന്നു കുറേ നേരം. അതല്ലെങ്കിൽ അടിപൊളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അപ്പോൾ പിന്നെ ഞങ്ങൾ എമിയസ് റിതംസ് നവംബർ 1 ഞങ്ങളുടെ ഒരു എപ്പിസോഡ് ഇടാനായിട്ട്, അതായത് കേരളത്തെക്കുറിച്ച്, ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതല്ലെങ്കിൽ കേരളപ്പിറവിയുടെ നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തത് എമിയസ് റിതംസ് വഴി ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുത്തതായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഇടാൻ പറ്റിയില്ല, അന്ന് എക്സാം ഉണ്ടായിരുന്നു. നവംബർ 1 എക്സാം ഉള്ളതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇന്ന് എമിയസ് റിതംസിൻ്റെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളത് എറിയാൻ പോവാണ്. അപ്പോൾ കേരളപ്പിറവിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ചരിത്രം പഠിച്ച് ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്, ഞാൻ പറയാൻ എനിക്കൊട്ട് താല്പര്യവും ഇല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ കേരളം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നറിയാവോ? കേരളം എന്ന് പറഞ്ഞാൽ KERALAM ആൻഡ് കേര എന്ന് പറയുന്നത് KERA എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് തന്നെയാണ് അത് പറയുന്നത്. ആൻഡ് ലാൻഡ് ഓഫ് കോക്കനട്ട്സ്, അതാണ് നമ്മുടെ കേരളം എന്ന്. ബാക്കി ALAM ഉണ്ടല്ലോ, അത് ലാൻഡ് എന്നാണ് മീനിങ്. അപ്പോൾ ലാൻഡ് ഓഫ് കോക്കനട്ട്സ്, അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും തെങ്ങാണ്. അപ്പോൾ അങ്ങനെ ലാൻഡ് ഓഫ് കോക്കനട്ട്സ് എന്ന പേര് പറഞ്ഞു, പേര് വന്നു, അതായത് കേരളം എന്ന പേര് വന്നു. പിന്നെ പരശുരാമ പണ്ട് മഴുവെറിഞ്ഞാണ് നമ്മുടെ കുഞ്ഞു കേരളം, നമ്മുടെ കൊച്ചു കേരളം ഉണ്ടായത്. പിന്നെ എന്താ പറയുക, അത്രയ്ക്കേ ഉള്ളൂ കേരളപ്പിറവിയെ കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ദൈവത്തിന് വേണ്ടി വഴക്കിടുന്ന കാഴ്ചയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യരിൽ ദൈവത്തെ കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വെള്ളത്തിൻ്റെ രൂപത്തിൽ ദൈവം നമ്മളെ പരീക്ഷിച്ചപ്പോൾ ചെറിയ പരീക്ഷണമൊന്നും ആയിരുന്നില്ല, ഒരു 1.5 പരീക്ഷണം തന്നെയായിരുന്നു അത്. അപ്പോൾ മലയാളികൾ കംപ്ലീറ്റ് ഒരു അഹങ്കാരത്തിൻ്റെ ഏറ്റവും ബ്ലറായിട്ടുള്ള ഒരു അവസ്ഥയിൽ അങ്ങ് നിന്നപ്പോൾ ആണ് ദൈവം നമ്മളെ വെള്ളം കൊണ്ട് പരീക്ഷിച്ചത്. ദ ഗ്രേറ്റ് വാട്ടർ ഫ്ലഡ് അല്ലേ, ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എല്ലാം ഒരു കൗതുകമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മളൊന്നും ഇതേവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു.
ആ വെള്ളപ്പൊക്കത്തിൽ നമ്മളെ രക്ഷിക്കാൻ വന്നവരുടെ പേര് നാടോ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവരുടെ കൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോരുക ചെയ്തത്. അവരുടെ നിറമോ ജാതിയോ ഒന്നും നോക്കിയില്ല. പിന്നെ എന്താ, നമ്മുടെ ആ ഫെമിനിസ്റ്റുകൾ, പുരുഷവിരോധികളായ സ്ത്രീകളെ ഒന്നും രക്ഷിക്കാൻ പുരുഷന്മാർ തന്നെയാണ് വന്നത്. അവരെ ആരെയും രക്ഷിക്കാൻ സ്ത്രീകൾ ആരും ഇറങ്ങി തിരിച്ചിട്ടില്ല. ആൻഡ് പിന്നെ ആ വെള്ളപ്പൊക്കം നമ്മുടെ വീടുകളിൽ ഒത്തിരി വൃത്തികേടാക്കിയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് പരിശുദ്ധമാക്കിയിട്ടാണ് പോയത്. മനുഷ്യരെ എല്ലാം ഒന്നായ കാലഘട്ടമായിരുന്നു. ക്യാമ്പുകളിൽ കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. ഓണമൊക്കെ നമ്മൾ ക്യാമ്പുകളിലാണ് ആഘോഷിച്ചത്. പക്ഷെ ഇന്ന് നമ്മളെ രക്ഷിച്ചവർക്ക് തോന്നിയിട്ടുണ്ടാവും വേണ്ടിയിരുന്നില്ല എന്ന്. നമ്മുടെ ഇൻസ്റ്റാ പേജിലൊക്കെ അങ്ങനത്തെ ഒത്തിരി കോട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കരിച്ച് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞ് പണ്ട് അഹങ്കരിച്ചെങ്കിൽ ഇപ്പം നമുക്ക് തല താഴ്ത്തേണ്ട അവസ്ഥ വന്നു. അത് എന്താണ്, ശബരിമല ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ WCC ആയിക്കോട്ടെ, ആകെ മൊത്തം പെട്രോളിൻ്റെയും വില കൂടി, ഡീസലിൻ്റെയും വില കൂടി, ആകെ മൊത്തം ഇടങ്ങേറിലാണ് നമ്മുടെ കേരളം ഇപ്പം നിൽക്കുന്നത്. എനിവ കേരളത്തിൻ്റെ ആ ഒരു പുണ്യം, അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു നല്ല കാലഘട്ടം, ചീത്ത നേരം പോയിട്ട് നല്ല നേരം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് പിന്നെ ശബരിമല ഇഷ്യൂവിൽ എന്നെ ഒരു അഭിപ്രായ കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ, ഇപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ സംരക്ഷിക്കണം എന്ന ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുന്നവർ അങ്ങനെ നിൽക്കട്ടെ. ആൻഡ് ഭരണഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവർ, ആ റൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതങ്ങനെ നിൽക്കട്ടെ. അവരവരുടെ വിശ്വാസത്തിൽ തന്നെ നിന്നോട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിന്നോട്ടെ. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവരുണ്ടല്ലോ, ആൻഡ് രണ്ട് വഞ്ചിയിൽ കാലുകുത്താന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ നിൽക്കുന്നവർ ചുമ്മാ ഈ എന്താ ഇടി കൂടിപ്പിക്കാൻ വേണ്ടിയിട്ട്, തല്ലുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ അങ്ങേറ്റം മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്യുന്നവർ, അവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, എന്താ നാടാവില്ലേ നിങ്ങൾക്ക്? ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആൻഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്ന് MES റിതംസിൽ എറിയാൻ പോകുന്ന പാട്ട് BCA ഡിപ്പാർട്ട്മെൻറ്റിലെ ലിൻസി മിസ് പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് വരാം. ഭൂമിയിലെല്ലാം താങ്ക് യു ലിൻസി മിസ് ഫോർ യുവർ സൂപ്പർ വോയിസ്. നല്ല ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എം എസ് ഉദംസിന് വേണ്ടിയിട്ട് പാടി തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്താ, ജാതി മതമൊന്നും ഇല്ലാത്ത, ജാതി മതമൊന്നും കെയർ ചെയ്യാത്ത ഒരു ജനറേഷൻ വരണം. മനുഷ്യൻ എന്ന വികാരം മാത്രമുള്ള ഒരു ജനറേഷൻ, സ്നേഹം എന്ന വികാരം മാത്രമുള്ള ഒരു തലമുറ വരും, വരാതിരിക്കുമൊന്നുമില്ല. അതെങ്ങനെയാണെന്ന് നമ്മളങ്ങ് കാണിച്ചു കൊടുക്കുമല്ലേ. ആൻഡ് അപ്പോൾ അതേപോലെ തന്നെ ഇക്വാലിറ്റി, ആൺപെൺ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു ജനറേഷനും വരും. അപ്പോൾ നമ്മുടെ കേരളം മൊത്തം കളറാവും, അടിപൊളിയാവും, അടിപൊളിയാവട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ കോളേജിൽ എന്താണ് യൂണിയൻ സെലിബ്രേഷനും എന്താണ് ഇതിൻ്റെ കോമ്പറ്റീഷൻസൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ കേരളപ്പിറവി ഇവിടെ ആഘോഷിക്കാറുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇത്തവണ നമ്മുടെ യൂണിവേഴ്സിറ്റി ചതിച്ചു, നമ്മുടെ എക്സാമൊക്കെ, സെം എക്സാമൊക്കെ വന്നത് ഈ ഒരു ടൈമിലായതുകൊണ്ട് നമുക്കത് വേണ്ട പോലെ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് മീ ആർ ജെ ജുബിൻ ഷറഹിം ഫ്രം എസ് ഫൈ ഇലക്ട്രോണിക്സ്.